2019 ജൂലൈ 14 ഞായറാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് PH സനൽകുമാർ തയ്യാറാക്കിയ വീണ്ടും ചന്ദ്രോത്സവം പരമ്പരയുടെ 3-ാം ഭാഗം. ബാഹുബലിയുടെ തോളിൽ ചാന്ദ്രപഥയാത്ര. സാഹസികനായ ബാഹുബലി കൂറ്റൻ ശിവലിംഗമാണ് കൈകളിൽ ഉയർത്തിയതെങ്കിൽ ഇന്ന് ഇരുട്ടി വെളുക്കുന്നതിന് മുൻപേ 4000 കിലോഗ്രാം ഭാരമുള്ള ചന്ദ്രപേടകത്തെ ഉയർത്തി ബഹിരാകാശത്തേക്ക് കുതിക്കുന്നത് ISRO യുടെ ബാഹുബലി എന്നറിയപ്പെടുന്ന GSLV Mark III എന്ന കൂറ്റൻ വിക്ഷേപണ റോക്കറ്റാണ്. 12-നില കെട്ടിടത്തിന്റെ അത്രയും പൊക്കവും 4 മീറ്ററിലേറെ വ്യാസവുമുള്ള പടുകൂറ്റൻ റോക്കറ്റാണ് ബാഹുബലി. ISRO യ്ക്കുള്ളതിൽ ഏറ്റവും കൂടുതൽ ഭാരം വഹിച്ച് ഭൂസ്ഥിര ഭ്രമണപഥത്തിലെത്തിക്കാൻ കെൽപ്പുള്ളതും ഇതിനാണ്. 4000 ടൺ അനായാസം പൊക്കും. ഇതിനകം 2 തവണ അത് തെളിയിച്ചു. 10,000 കിലോ വരെ ഉയർത്താനുള്ള ശേഷിയോടെയാണിത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 143 അടിയാണ് ബാഹുബലിയുടെ ഉയരം. ഭാരം 640,000 കിലോഗ്രാം. 1-ാം ഘട്ടത്തിൽ 86 അടി ഉയരത്തിൽ 2 സ്ട്രോപ്പോണുകൾ. ഇതിൽ ഖര ഇന്ധനമാണ്. 2-ാം ഘട്ടത്തിൽ ദ്രവ ഇന്ധനമുള്ള ഭാഗം. 3-ാമത് ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ച ക്രയോജനിക് എഞ്ചിൻ പിടിപ്പിച്ച അവസാന ഭാഗം. ഇതിനോട് ചേർന്നാണ് ചാന്ദ്രയാൻ 2 കയറ്റിവയ്ക്കാനുള്ള 100 ഘനമീറ്റർ വ്യാസമുള്ള അറ. 22,00,000 പൗണ്ടാണ് കുതിപ്പിന്റെ ആക്കം. ഒറ്റക്കുതിപ്പിൽ 15 നിമിഷങ്ങൾക്കകം ബഹിരാകാശത്ത് എത്തും. ഇന്ത്യയുടെ 1-ാം ചന്ദ്രയാനിലും പിന്നീട് നടത്തിയ മംഗൾയാൻ ചൊവ്വാപേടകത്തിലും വിക്ഷേപണത്തിന് ഉപയോഗിച്ചത് PSLV എന്ന പടക്കുതിരയായിരുന്നു. PSLV ക്ക് ഭൂമിയിൽ നിന്ന് അധികം ഉയരത്തിൽ പോകാനുള്ള ശേഷിയില്ല. 2,000 കിലോയിൽ കൂടുതൽ ഭാരം പൊക്കാനുമാവില്ല. 1-ാം ചന്ദ്രയാനെ 22,860 കിലോമീറ്ററിലെ ഭ്രമണപഥത്തിലാണ് വിക്ഷേപിച്ചത്. എന്നാൽ 2-ാം ചന്ദ്രയാനെ 40,000 കിലോമീറ്റർ ഉയരത്തിലുള്ള പദത്തിലാണ് ബാഹുബലി എത്തിക്കുന്നത്. ഇവിടെ നിന്ന് ചന്ദ്രപഥത്തിലേക്ക് എത്താൻ ചന്ദ്രയാൻ അധികം ഇന്ധനം ചെലവാക്കേണ്ടി വരില്ലെന്ന നേട്ടവുമുണ്ട്. GSLV ശ്രേണിയിലെ ഏറ്റവും പുതിയ റോക്കറ്റാണ് ചന്ദ്രയാൻ വിക്ഷേപണത്തിന് ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരം VSSC യിലാണ് നിർമ്മിച്ചത്. ഡയറക്ടർ S. സോമനാഥൻ മേൽനോട്ടം വഹിച്ചു. ഇന്ധനം വികസിപ്പിച്ചത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ LPSC യിൽ. ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞതും ഏറ്റവും അത്യാധുനികവുമായ ചന്ദ്രദൌത്യത്തിനാണ് നാളെ ഇന്ത്യ തുടക്കമിടുന്നത്. വിജയിച്ചാൽ അത് ശാസ്ത്രലോകത്ത് അത്ഭുതമായിരിക്കും. അമേരിക്കയ്ക്ക് 2,500,000 ഡോളറും റഷ്യയ്ക്ക് $2,000,000 ചൈനയ്ക്ക് $840,000,000 ചാന്ദ്രയാത്രയ്ക്ക് ചെലവായത്. എന്നാൽ ഇന്ത്യ ഇത് സാധ്യമാക്കുന്നത് കേവലം 140,000 ഡോളറിലാണ്. ചിലവ് കുറവാണെങ്കിലും ദൌത്യത്തിൽ കാത്തിരിക്കുന്ന അപകടങ്ങൾക്ക് കുറവൊന്നുമില്ല. ശാസ്ത്രജ്ഞർക്ക് ഉത്കണ്ഠയുണ്ടാക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചാന്ദ്രയാൻ 2 ഇറങ്ങാൻ ലക്ഷ്യമിടുന്നത് ചന്ദ്രനിലെ തെക്കേ ധ്രുവത്തിലാണ്. ആരും പോയിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത സ്ഥലമാണത്. അവിടെ വെളിച്ചം കുറവാണ്. എന്നാൽ ചന്ദ്രയാനിലെ ഉപകരണങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. അതിൽ ഊർജ്ജം ശേഖരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിലും വെളിച്ചക്കുറവ് പ്രശ്നമുണ്ടാക്കിയേക്കുമെന്നുള്ള ആശങ്കയും ഉണ്ട്. ചന്ദ്രനിൽ ലാൻഡർ ഇറക്കുന്നതാണ് പിന്നത്തെ വെല്ലുവിളി. സാധാരണ ബഹിരാകാശ പേടകങ്ങൾ ഇടിച്ചിറക്കുകയോ അല്ലെങ്കിൽ പാരച്യൂട്ട് ഉപയോഗിച്ച് ഇറക്കുകയാണ് പതിവ്. എന്നാൽ ചന്ദ്രനിൽ ഇതിനാവില്ല. ഇടിച്ചിറക്കിയാൽ ഉപകരണങ്ങൾക്ക് കേടുപറ്റാൻ. മാത്രമല്ല ചന്ദ്രനിലെ ഗുരുത്വാകർഷണത്തിലെ വ്യത്യാസം കണക്കുകൂട്ടലുകൾ തെറ്റിക്കാനും ഇടയുണ്ട്. അതിനാൽ പേടകത്തിലെ ചക്രം വിപരീത ദിശയിൽ തിരിച്ച് വേഗം കുറച്ച് ഒരു പമ്പരം പോലെയാണ് ലാൻഡർ ചന്ദ്രന്റെ മണ്ണിലിറങ്ങുക. ഇതിന് വിനിമയ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. വിനിമയം കാര്യക്ഷമമാക്കാൻ വൈദ്യുതി വേണം. വൈദ്യുതിയിൽ കിട്ടുന്നത് സൂര്യനിൽ നിന്നാണ്. സൂര്യരശ്മി തെക്കേ ധ്രുവത്തിൽ കുറവുമാണ്. ഇതിനു പുറമെ ഭൂമിയിലെ 14 ദിവസമാണ് ചന്ദ്രനിലെ 1 പകൽ, 1 രാത്രിയും അതെ. ഇത് ഉപകരണങ്ങളിലെ വൈദ്യുതി ശേഖരണത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ആശങ്കയുണ്ട്. വൈദ്യുതി ലാഭിക്കാൻ ചന്ദ്രനിൽ നടക്കുന്ന റോവറിൽ നിന്ന് ഡാറ്റകളും ഫോട്ടോകളും ഭൂമിയിലേക്ക് നേരിട്ട് അയക്കില്ല. പകരം റോവറിൽ നിന്നുള്ള ഫോട്ടോയും ഡാറ്റയും ഓർബിറ്ററിലും ലാൻഡറിലും വഴിയാണ് ബംഗളൂരിലെ കേന്ദ്രത്തിലേക്ക് അയക്കുക. ഭൂമിയിൽ നിന്ന് 3.80 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ. ഇത്രയും ദൂരത്തിൽ വിനിമയ സംവിധാനങ്ങൾ മുറിയാതെ നിലനിർത്തേണ്ടതുണ്ട്. അതും കടുത്ത വെല്ലുവിളി തന്നെയാണ്.